الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد أنس بن مالك رضي الله عنه من الحديث عنه نيولد سمعت رسول الله صلى الله عليه وسلم يقول صلى الله عليه وسلم برينا دائما كيتو قال الله تعالى الله سبحانه وتعالى برنا بدأت حديثنا حديث قدسي قدسي حديثا حديث قال آرانا برنا دي أنه دي لعدستانة تيل آري لكان شركة بطة دي أنه دي لعدستانة تيل أذن دي پيري قلو اتياسة بطة الله لك شركة بطة حديثنا حديث قدسي أنه بر صلى الله عليه وسلم لك شركة بطة دي حديث مرفوع أنه بر സഹാബികളിലേക്ക് ചേർക്കപ്പെട്ട ആധാറുകൾക്ക് ഹദീസുൻ മൗഖൂഫ് എന്ന് പറയും. മർഫൂഉ ഹദീസുൻ മർഫൂഉ. ചില ഹദീസുകളിൽ കാണാം അൻ അബി ഹുറൈറത റഫഅഹു, അബൂ ഹുറൈറ റഫഅഹു, റഫഅഹു എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്ന് കാണിക്കേണ്ട, അർത്ഥം പറയാണ്. അതിന്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറഞ്ഞു എന്നാണ്. അതൊരു സീഗയാണ്. عن ابي هريره رفعه الى النبي صلى الله عليه وسلم مرفوعا نعم انا تتمنى حديث لو مرفوعا عن ابي سعيد الخدري مرفوعا وبر روايه له. طيب അതുപോലെ തന്നെ സ്വഹാബിയിലേക്കുള്ളതിനെ മക്തുഉ എന്ന് പറയും. സ്വഹാബിയിലേക്കുള്ളതിനെ മൗഖൂഫ് എന്ന് പറയും. താബിഈയിലേക്കുള്ളതിനെ മക്തുഉ എന്ന് പറയും. മക്തുഉ മുൻകത്തിഅ എന്നതിനുള്ള പര്യായപദമായിട്ടും ആ പദം ഉപയോഗിക്കാറുണ്ട്. മക്തുഉ എന്നത് മുൻകത്തിഅ എന്നതിന്റെ പര്യായപദമായിട്ടും ഉപയോഗിക്കാറുണ്ട്. മുൻകത്തിഅ എന്ന് പറഞ്ഞാൽ പരമ്പര മുറിഞ്ഞത്, സനദ് മുറിഞ്ഞതിനാണ് മുൻകത്തിഅ എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് മക്തുഉ. പക്ഷെ മക്തുഉവിന്റെ അർത്ഥം അതല്ല, അത് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രയോഗമാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ഇബ്നു ആദം. ശരി, ഈ ഹദീസുൽ ഖുദ്സി, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, ഹദീസുൽ ഖുദ്സി അത് ലഫ്ള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. മഅന അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അല്ലാഹുവിന്റെ കലാം അതുപോലെ ലഫ്ളായിട്ടല്ല ഹദീസുൽ ഖുദ്സിയിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ച മഅന അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകളാണ് ഹദീസുൽ ഖുദ്സിയിൽ ഉണ്ടാവുക. ശരി, ഖുർആനും ഹദീസുൽ ഖുദ്സിയും തമ്മിൽ അനേകം വ്യത്യാസങ്ങളുണ്ട്. ചില വ്യത്യാസങ്ങൾ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, ലാ യുതഅബ്ബദു ബിതിലാവതിഹി, ഖുർആൻ നിസ്കാരത്തിൽ പാരായണം ചെയ്യാൻ പറ്റിയതാണ്. ഹദീസോ? ഹദീസുൽ ഖുദ്സി പാരായണം ചെയ്യാൻ പറ്റും? ഇല്ല. രണ്ട്, ഖുർആൻ പോലെ മറ്റൊരു വേദഗ്രന്ഥം കൊണ്ടുവരണമെന്ന വെല്ലുവിളി അള്ളാഹു സുബ്ഹാനഹു തആല നടത്തിയിട്ടുണ്ട്. ഹദീസുൽ ഖുദ്സിക്ക് വെല്ലുവിളി ബാധകമല്ല, ഹദീസുൽ ഖുദ്സിക്ക് ഇജാസ് ഇല്ല. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹദീസുൽ ഖുദ്സിക്ക് മാത്രമായി കൊണ്ട് ആ വാഗ്ദാനമില്ല. ഖുർആൻ ആശയാടിസ്ഥാനത്തിൽ ഖിറാഅത്ത് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് അലിഫ് ലാം മീം, ദാലിക കിതാബ് എന്നതിന് പകരം ഹാദാ അൽ കിതാബ്, അങ്ങനെ മഅനയുടെ അടിസ്ഥാനത്തിൽ അത് പറയാൻ പാടില്ല. എന്താണോ ലഫ്ള് അത് തന്നെ പറയണം. എന്നാൽ ഹദീസുൽ ഖുദ്സി മഅന കൊണ്ട് റിവായത്ത് ചെയ്യാം, ആശയ അടിസ്ഥാനത്തിൽ റിവായത്ത് ചെയ്യാം, അതിന്റെ ഷർത്തുകൾ യോജിച്ച ആളുകൾക്ക്. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കൂടി ഖുർആൻ ഫാഹിറിന് മാത്രമേ തൊടാൻ പാടുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ശുദ്ധിയുള്ള ആളുകൾക്ക് മാത്രം. എന്നാൽ ശരിയായ അഭിപ്രായം അല്ലാത്തവർക്കും അത് സ്പർശിക്കാമെന്നതാണ്. അതേസമയം ഖുർആന്റെ വിഷയത്തിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹദീസിന്റെ വിഷയത്തിൽ ഇപ്രകാരം അഭിപ്രായ വ്യത്യാസം ഇല്ല. ഹദീസ് ത്വാഹിറായവൻ മാത്രമേ തൊടാൻ പാടുള്ളൂ എന്നില്ല. ശരി, قال الله تعالى يا ابن ادم هي ادم സന്തതിയെ എന്നാണ് അതിന്റെ അർത്ഥം. لو اتيتني بقراب الارض خطايا, لو اتيتني لو ايال اتيت നീ വന്നാൽ, اتيتني നീ എൻ്റെ അടുത്ത് വന്നാൽ, നീ എന്നിലേക്ക് വന്നാൽ, بقراب الارض خطايا, قراب اي ملء, ഖുറാബ് എന്ന് പറഞ്ഞാൽ മാ യുഖാരിബുഹ, ഖരീബ് എന്ന് കേട്ടിട്ടില്ല നമ്മൾ, മാ യുഖാരിബുഹ ബി ഖുറാബിൽ അർദി, ഭൂമിയോടടുത്ത് നിൽക്കുന്ന ഖതായ, തിന്മകളുമായി നീ വന്നാൽ, ഭൂമിയോടടുത്ത് നിൽക്കുന്ന തിന്മകളുമായി നീ വന്നു കഴിഞ്ഞാൽ, അതായത് ഭൂമി നിറയെ, അതല്ലെങ്കിൽ ഭൂമിയുടെ അത്ര ഭാരമുള്ള തിന്മകൾ, ചില തിന്മകൾക്ക് വെയിറ്റ് ആയിരിക്കും, ചില തിന്മകൾ വെയിറ്റ് ഉണ്ടല്ലോ, കുറെ തിന്മകളൊക്കെ കൂടി കൂടിക്കൂടി ഭൂമിയുടെ അത്ര നിറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ തിന്മകളുമായി നീ എന്റെ അരികിൽ വന്നാൽ, സുമ്മ ലഖീതനി, പിന്നെ നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ, ലാ തുശ്രിക് ബി ഷൈഅൻ, അപ്പോൾ നിന്റെ അവസ്ഥ എന്താ, നിന്റെ ഹാൽ എന്താണ്, ലാ തുശ്രിക് ബി ഷൈഅൻ, നീ എന്നിൽ ശിർക്ക് ചെയ്തിട്ടില്ല, ലാ അതൈതുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ അരികിൽ വരും, ലാ അതൈതുക, ഞാൻ നിന്റെ അരികിലേക്ക് വരും, ബി ഖുറാബിഹ മഗ്ഫിറതൻ, ഭൂമി നിറയെ മഗ്ഫിറത്തുമായി, പാപമോചനവുമായി. ഒന്നുകൂടി വായിക്കാം, ലൗ അതൈതനി ബി ഖുറാബിൽ അർദി ഖതായ, ഭൂമി നിറയെ, അല്ലെങ്കിൽ ഭൂമിയോളം തിന്മകളുമായി നീ എന്റെ അരികിൽ വന്നാലും, എന്നിട്ട് നീ എന്നെ ശിർക്ക് ചെയ്യാതെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ഭൂമി നിറയെ പശ്ചാത്താപവുമായി ഞാൻ നിന്റെ അരികിലേക്ക് വരും. ഈ ഹദീസ് ഇമാമു തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്, 3540-ാമത്തെ ഹദീസായി. ഇമാം മുസ്ലിമിൽ വന്നിട്ടുണ്ട് ഷാഹിദായിട്ട്. ഇത് അനസ് ഇബ്നു മാലിക്കിന്റെ റിവായത്ത് അല്ല. ശരി, അപ്പൊ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്, ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഒന്നുകൂടി അതിലുള്ള അദില്ലത്തുകൾ ഒന്ന് വായിക്കാം. ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫറു മിനൽ ദുനൂബ് വഖൗലുല്ലാഹി തആല അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുംുൽ അംനു വഹും മുഹ്തദൂൻ. രണ്ടാമത്തെ ഹദീസ് അൻ ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من شهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه وأن والجنة حق والنار حق أدخله الله الجنة على ما كان من العمل رواه الشيخان أو أخرجاه ولهما في حديث عتبان أي للبخاري ومسلم في حديث عتبان فإن الله حرم على النار من قال لا اله الا الله يبتغي بذلك وجه الله معنى ابي سعيد الخدري رضي الله عنه ان رسول الله صلى الله عليه وسلم قال قال موسى عليه السلام يا ربي علمني شيئا اذكرك وادعوك به قال قل يا موسى لا اله الا الله قال يا ربي كل عبادك يقولون هذا قال يا موسى لو ان السماوات السبع وعامرهن غيري والارضين السبع في كفه ولا اله الا الله في كفه مالت بهن لا اله الا الله رواه ابن حبان والحاكم وصححه وللترمذي وحسنه عن انس سمعت رسول الله صلى الله عليه وسلم يقول قال الله تعالى يا ابن ادم لو اتيتني بقراب الارض خطايا ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفره. يا وصاد برنا حديث الاندان اي باب ايت بندلده. ഈ അധ്യായത്തിലെ ബന്ധം എന്താ? വമാ യുകഫിർ മിനസ്സുനൂബ്, തിന്മകൾ പൊറുക്കാൻ അത് കാരണമാകും. അതിനാണ് ഈ ഹദീസ് തെളിവാകുന്നത്. തൗഹീദ് കയ്യിലുണ്ടോ തിന്മ പൊറുക്കാൻ കാരണം. കാരണം എന്താ? ഇന്നൽ ഹസനാതി യദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅത്ബിഇ സയ്യിആത്ത് അൽഹസനത തംഹുഹ, നീ തിന്മ ചെയ്താൽ അതിന് ശേഷം ഒരു നന്മ ചെയ്യുക, അതാ തിന്മയെ മായ്ച്ചു കളയും. ചില റിവായത്തുകൾ കാണാം, 6 മണിക്കൂറിനുള്ളിൽ ഒരാൾ ശരിയായ രൂപത്തിൽ ഇസ്തിഗ്ഫാർ നടത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കും. അത്രയും നേരം മലക്കുകൾ തിന്മ എഴുതുന്നതിനു വേണ്ടി കാത്തിരിക്കുമെന്ന്. ആ സമയത്തിനുള്ളിൽ ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തിക്കഴിഞ്ഞാൽ അയാളുടെ തിന്മ അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുക തന്നെ ഇല്ല, അത് പുറത്തു കൊടുക്കും. പക്ഷെ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ കേവലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല, ഇസ്തിഗ്ഫാറിന് അതിൻ്റെതായ ശുറൂത്തുകളുണ്ട്. അങ്ങേയറ്റത്തെ ഖേദം, അതിലേക്ക് മടങ്ങിപ്പോകില്ല എന്ന ഉറച്ച തീരുമാനം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, ഇതാണ് ഇസ്തിഗ്ഫാർ. അതൊരാൾ ഈ സമയത്തിനുള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ തിന്മ രേഖപ്പെടുത്തുക പോലുമില്ല. അപ്പോ ഒരു തിന്മ ചെയ്താൽ മാത്രമല്ല, സലഫുകൾ പറഞ്ഞു നന്മകൾ എന്ത് ചെയ്യും, അത് മറ്റൊരു നന്മയിലേക്ക് തന്നെ നയിക്കും. തിന്മകളോ മറ്റൊരു തിന്മയിലേക്ക് നയിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൗഹീദ് ആകട്ടെ ഏറ്റവും വലിയ ഹസനത്താണ്. പിന്നെ ഷിർക്ക് ലദുൽമുൻ അദീം, ഏറ്റവും വലിയ ദുൽമേദാണ് ഷിർക്കാണ്. അപ്പൊ അതിന്റെ നേരെ വിപരീതം എന്തായിരിക്കും? ഏറ്റവും വലിയ നീതി തൗഹീദാണ്. ഏറ്റവും വലിയ അതിക്രമം ഷിർക്കാണെങ്കിൽ അതിന് നേരെ വിപരീതം എന്തായിരിക്കും? തൗഹീദായിരിക്കും. അപ്പൊ ഏറ്റവും വലിയ നന്മ ആണ് തൗഹീദ്. ആ തൗഹീദിന്റെ വലുപ്പവും അതിന്റെ ഗാംഭീര്യവും മറ്റു തിന്മകളെ ഇല്ലാതെയാക്കാൻ പോലും പര്യാപ്തമാണ്. പക്ഷെ അവന് മാനസികമായ ശരിയായ രൂപത്തിലുള്ള തൗബ അവന്റെ അടുക്കൽ ഉണ്ടായിരിക്കണം. ഇൻഷാല്ലാ അടുത്ത ബാബ് എങ്ങനെയാണ് തൗഹീദിനെ നമ്മൾ പൂർത്തീകരിക്കുക എന്നതാണ്. ചില മസായിലുകൾ മാത്രം നമുക്ക് വായിക്കാം, അത് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മുർജിഅത്തിന്റെ ആളുകൾ പറയുന്നത്, അവർ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല എന്തായാലും ശിക്ഷിക്കുകയില്ല എന്ന്. അഹ്ലു സുന്നാ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചാൽ ശിക്ഷിക്കും, ഉദ്ദേശിച്ചില്ലെങ്കിൽ ശിക്ഷിക്കില്ല. അത് അള്ളാഹുന്റെ മഷിയത്തിന് വിട്ടുകൊടുത്തു. ശിക്ഷിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം തിന്മയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതുപോലെ? വെള്ളം കുടിച്ചാൽ ദാഹം തീരുമെന്നതുപോലെ തന്നെ തിന്മ ചെയ്താൽ ശിക്ഷ കിട്ടുന്നുള്ള അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ നിശ്ചയിച്ചൊരു കാരണമാണ്. തിന്മ എന്തിനുള്ള കാരണമാണ്? ശിക്ഷക്കുള്ള കാരണമാണ്, സബബാണ്. അതുണ്ടായാൽ അതിന്റെ ഫലം ഉണ്ടാവുകയും ചെയ്യും, ശിക്ഷ ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് കാരണം നമ്മൾ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കില്ല. ഉദാഹരണത്തിന്, നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് ദാഹിക്കുന്നുണ്ട്, അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ദാഹം തീരും. വേറൊരുത്തിന് 2-3 ഗ്ലാസും കുടിച്ചാൽ ചിലപ്പോൾ ദാഹം തീർന്നോളുന്നില്ല. അസ്ബാബുകൾ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിക്കുന്ന തീരുമാനിക്കുന്നത് വരെ ചിലപ്പോൾ എന്തെങ്കിലും ഫലം കാണിക്കില്ല. അതേപോലെ തന്നെയാണ് തിന്മ ചില സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് ഉദ്ദേശിച്ചതിനെ ചിലപ്പോൾ പുറത്തു കൊടുക്കുന്നത്. പക്ഷേ അവൻ ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ള നിയമം എന്താണ്? പൊതുവായ നിയമം എന്താണ്? തിന്മ ചെയ്തോ ശിക്ഷയുണ്ട്, വിചരിച്ചോ ശിക്ഷയുണ്ട്, കളവ് ചെയ്തോ ശിക്ഷയുണ്ട്, ശിക്ഷയുണ്ട് എന്നതാണ് നിയമം. പക്ഷെ ചിലപ്പോൾ ആ നിയമത്തിൽ എന്തുണ്ടായേക്കാം? മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇതുപോലെ പലപ്പോഴും പറയുന്നത് സബബുണ്ട് എന്നതുകൊണ്ട് ചിലപ്പോൾ അതിനുള്ള സബബ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ പ്രാവർത്തികമാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം അതിന്റെ ഫലം കണ്ടോളുന്നില്ല. ഉദാഹരണത്തിന്, രണ്ടാൾക്കാർക്ക് പണിയുണ്ട്, ആ രണ്ടുപേരും ഒരേ പ്രായത്തിലുള്ള ആളുകളാണ് എന്നൊക്കെ വിചാരിക്കുക നമ്മൾ. എല്ലാം ഏതാണ്ട് ഒരേപോലെ, രണ്ടുപേരും പാരസെറ്റമോൾ കഴിച്ചു, ഒരാൾക്ക് ചിലപ്പോൾ അസുഖം മാറും, ഒരാൾക്ക് അസുഖം മാറിക്കൊള്ളണമെന്നില്ല. രണ്ടുപേരും കാരണം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, പക്ഷെ ഫലം കണ്ടോളുന്നില്ല. ഫലം അള്ളാഹുവിന്റെ തീരുമാനത്തിന് പിന്നിലാണ് നിലകൊള്ളുന്നത്. ഇതേപോലെ തന്നെ തിന്മ ഒരാൾ ചെയ്തോ ശിക്ഷയുണ്ട്. ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തേക്കാം, അവന്റെ തൗഹീദിന്റെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുക്ക് അവനുള്ള റഹ്മത്ത് കൊണ്ടോ ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം, ചില ആളുകൾക്ക് പുറത്തു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഫളം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അനുഗ്രഹം പിടിച്ചു വെക്കുന്നു. അറിയപ്പെട്ട കാര്യമാണ്. അപ്പൊ അതേപോലെ ഫീഹി മസായി, ചില പാഠങ്ങൾ അതിലുണ്ട്. അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ വ്യാപ്തി, സിഅത്ത് എന്ന് പറഞ്ഞാൽ വിശാലത, ഫദ്ല് ഔദാര്യം, അള്ളാഹ് അല്ലാഹു സുബ്ഹാന തആല അല്ലാഹുവിന്റെ ഫളലിന്റെ ഔദാര്യത്തിന്റെ വ്യാപ്തി അത് എവിടെന്നാ മനസ്സിലാവുക? എവിടെ മനസ്സിലാവും? ഏതായുള്ള തെളിവ്? لو اتيتني بقراب الارض خطايا ثم لقيت لو اتيتني بقراب الارض خطايا ثم لقيت لا تشك بشيئا لاتيتك بقرابها افضل الله لفضلنا اريكنا كريما الله هو ഔദാര്യത്തെ അറിയിക്കുന്ന കാര്യമാണ് الثانيه രണ്ടാമത്തെ مسألة كثرت ثواب التوحيد عند الله كثرت ആദിക്യം ثواب പ്രതിഫലം التوحيد توحيدിന്റെ തൗഹീദിന്റെ പ്രതിഫലത്തിനുള്ള ആധിക്യം ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ കസറത്ത് ആധിക്യം കസീർ എന്ന് കേട്ടല്ലോ നമ്മള് കസൂറ കസീർ എന്നത് കസറത്ത് ആധിക്യം വർദ്ധനവ് സവാബ് പ്രതിഫലം തൗഹീദ് തൗഹീദന തൗഹീദിന്റെ പ്രതിഫലത്തിന്റെ ആധിക്യം തൗഹീദിനുള്ള പ്രതിഫലത്തിന്റെ ആധിക്യം ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ അതെവിടെന്ന് മനസ്സിലാവുക? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൗലിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. الرابعه الثالثه منامته تكفيره مع ذلك للذنوب تكفيره مع ذلك اي تكفيره مع التوحيد للذنوب تكفيره مع ذلك لنا توحيدنا ربم تكفير تكفير لنا كفاره شيء برتو കൊടുക്കൽ പ്രായശ്ചിത്തമാണ് تكفيره ان برتو കൊടുക്കും എന്നത് അല്ലാഹുവിന്റെ പുറത്തു കൊടുക്കൽ തക്ഫീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാന തആലയുടെ പുറത്തു കൊടുക്കൽ തക്ഫീർന വേറെ അർത്ഥം കൂടി ഉണ്ട് എന്താ മറ്റൊരാളെ കാഫർ എന്ന് പറയാം ഒരാളെ കാഫറാണെന്ന് വിളിക്കുന്നതിന് തക്ഫീർ എന്ന് പറയും അതേപോലെ തന്നെ തക്ഫീർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശം പുറത്തു കൊടുക്കൽ അല്ലാഹു സുബ്ഹാന തആല പുറത്തു കൊടുക്കുമെന്നത് മഅ ദാലികൈ മഅ തൗഹീദ് തൗഹീദ് ഉണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ലിദ്ദുനൂബ് തിന്മ മനസ്സിലായല്ലോ എവിടുത്തെ തെളിവ് ثم لقيتني لا تشرك بي شيئا നീ ശിർക്ക് ചെയ്യാതെ എന്നെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ لأتيتك بقرابها مغفرة الرابع عن علامة تفسير الآية التي في سورة الأنعام سورة الأنعام للآية التي تفسير أبل ارتان إذا آية تفضل അതായത് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു നോക്കി അല്ലദീന ആമനു വലം യൽബിസു ഇമാനഹും ബിദുൽമിൻ അൽഅംനു വഹും മുഹ്തദൂൻ അൽഖാമിസ അഞ്ചാമത്തെ കാര്യം തഅമ്മുലുൽ ഖംസ് ലവാതി ഫി ഹദീസി ഉബാദ തഅമ്മുലുൽ ഖംസ് തഅമ്മുൽ ചിന്തിക്കൽ അൽഖംസ് അഞ്ച് കാര്യങ്ങൾ അല്ലവാതി അല്ലത്തി എന്നുള്ളതിന്റെ ജമഅ രൂപ അല്ലവാതി ഏതിലുള്ളത് ഫി ഹദീസ് ഉബാദ ഉബാദത്തിന്റെ ഹദീസിലുള്ള അഞ്ച് കാര്യങ്ങൾ ചിന്തിക്കുക ഏതൊക്കെ അഞ്ച് കാര്യങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ഒന്ന് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു രണ്ട് വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു കലിമത അൽഖാഹ ഇലാ മറിയം വ റൂഹുൻ മിൻ വൽ ജന്നത ഹഖ്ൻ السادس عرامة الكريم أنك إذا جمعت بينه وبين حديث عتبان وما بعده تبين لك معنى قول لا إله إلا الله وتبين لك خطأ المغرورين أنك ني إذا جمعت أروي بيتال أنك إذا جمعت ني أروي بيتال بينه أي بين حديث عبادة عبادة رضي الله عنه عند حديثهم بينه نرى أردت الدشان ده بين حديث عبادة عبادة بينه الله مير ضرطم من الله إليك مرغا ضرطم من الله إذا الله مير حديث عبادة تأمل الخمس اللواتي في حديث عبادة أنه ترطرت مسألة لبرغي له الله مير ترطرت إليك مرغا لنا أصل أنك إذا جمعت بينه أي بين حديث عبادة عبادة حديثهم وبين حديث عتبان ഇത്ബാന റളിയല്ലാഹു അൻഹു ഹദീസ് നീ ഒരുമിപ്പിച്ചാൽ ശരി ആയിക്കോട്ടെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഇബാദത്തിന്റെ ഹദീസ് നമ്മളിപ്പോ പറഞ്ഞു ഇത്ബാ റളിയല്ലാഹു അൻഹു ഹദീസ് ഏതാണ് ആ തയ്യബ് ഫദ്ദൽ അഹ്സൻതു ആ ഹദീസാണ് അത് അല്ലാഹു സുബ്ഹാന തആല ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന്റെ മേൽ നരകം ഹറാമാക്കിയിട്ടുണ്ട് വമാ ബഅദഹു, അതിനുശേഷമുള്ള ഹദീസുകളും നീ പരിശോധിച്ചാൽ. ഏത്? ഉദാഹരണത്തിന് അവസാനം പറഞ്ഞ ഹദീസ്, അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസ്. ആ ഹദീസുകളെല്ലാം നീ കൂട്ടി വായിച്ചാൽ, ഇദാ ജമഅത ബൈനഹു വബൈന ഹദീസി ഇത്ബാൻ വമാ ബഅദഹു, ഈ ഹദീസുകളെല്ലാം നീ കൂട്ടി വെച്ചാൽ, തബയ്യന ലക മഅന ഖൗലി, തബയ്യന ലക മഅന ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഅന നിനക്ക് മനസ്സിലാകും, അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ മനസ്സിലാവുക? എന്താ ഹദീസ്, ഇത്ബാന്റെ ഹദീസിലുള്ള പ്രത്യേകത എന്താ? മറ്റ് ഹദീസുകളിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് ശ്രേഷ്ഠതയുണ്ട് എന്നാണ് കാണുന്നത്. ഇത്ബാൻ റളിയല്ലാഹു ഹദീസിൽ എന്താ ഒരു കൂടുതലുള്ളത്? യബ്തഗീ ബിദാലിക വജ്ഹല്ലാഹ്, ഇഖ്ലാസ് വേണം, വെറുതെ പറഞ്ഞാൽ പോരാ, അതിന്റെ ഷുറൂത്തുകൾ പാലിച്ച് പറഞ്ഞാലേ ഉപകാരം കിട്ടുള്ളൂ എന്ന് ആ ഹദീസിലുണ്ട്. അപ്പൊ മറ്റ് ഹദീസുകൾ ഇതേ രൂപത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് കിട്ടി. ആരും എന്ത് ചെയ്യരുത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനൊക്കെ സ്വർഗത്തിൽ പോകും, തെറ്റിദ്ധരിക്കരുത്. ഇത്ബാന്റെ ഹദീസ് അതിനോട് കൂട്ടി വായിക്കണം. എന്താ ഇത്ബാന്റെ ഹദീസിലുള്ളത്? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അവനത് ചെയ്യുന്നത്. അക്കാര്യം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഅന മനസ്സിലാകും. അതായത് എന്താണ്? ഇഖ്ലാസോടുകൂടി അത് പറയണം, അള്ളാഹുക്ക് മാത്രമാക്കിക്കൊണ്ടാണ് നീ അത് പറയേണ്ടത്. വതബയ്യന ലക ഖതഉ അൽ മഗ്റൂരീൻ, വതബയ്യന വ്യക്തമാകും, ലക നിനക്ക് വ്യക്തമാകും, ഖതഉ വതബയ്യന ലക നിനക്ക് മനസ്സിലാകും, ഖതഉ അബദ്ധം തെറ്റ്, അൽ മഗ്റൂരീൻ, മഗ്റൂർ എന്ന് പറഞ്ഞാൽ വഞ്ചിതരാക്കപ്പെട്ടവർ, വഞ്ചിക്കപ്പെട്ടവർ. ഇത്തരം ഹദീസുകൾ വായിച്ച് വഞ്ചിതരാക്കപ്പെട്ട ഒരു വിഭാഗം ഉണ്ട്, ആരാണ്? മുർജിഅത്തിന്റെ ആളുകൾ. അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ, അവരുടെ തെറ്റ് എന്താണ് എന്ന്, അവരുടെ അബദ്ധം എന്താണ് എന്ന് നിനക്ക് ഇത് കൂട്ടി വെച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ മസല മനസ്സിലായോ? 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 മഗ്റൂർ എന്ന് പറഞ്ഞ വഞ്ചിത, ഗററുൻ യസീർ എന്ന് ഇപ്പോ ബുയൂഇന്റെ നിയമങ്ങൾ പറയാറുണ്ട്, യുഖ്തഫറു അൽ ഗററുൽ യസീർ, കച്ചവടത്തിൽ നമ്മൾ തൊട്ട് മുന്നേ എടുത്തിരുന്നത് ഔഫുൽ കൈല വൽ മീസാന എന്നുള്ളടത്ത് നമ്മൾ എടുത്തിരുന്നത്, ആ അതെ നമ്മൾ എടുത്താണ്. അതുപോലെ തന്നെ യുഖ്തഫറുൽ ഗററുൽ യസീർ, ചെറിയ ഒരു വഞ്ചന, ചെറിയ ഏറ്റക്കുറച്ചിൽ കച്ചവടത്തിൽ എന്ത് ചെയ്യും, പുറത്ത് കൊടുക്കപ്പെടും, ആ വഞ്ചിതമാക്കപ്പെടുന്ന ഒരു വിഭവമല്ലാതെ എന്താണ് വന്നത്? മഗ്റൂർ, വഞ്ചിതനാക്കപ്പെട്ടവൻ. വതബയ്യന ലക ഖതഉ അൽ മഗ്റൂറീൻ, വഞ്ചിതരാക്കപ്പെട്ടവരുടെ അബദ്ധം നിനക്ക് അതെന്ന് മനസ്സിലാകും. ഏഴ്, അസ്സാബിഅ التنبيه للشرط الذي في حديث عتبان, عتبان رضي الله عنه عند حديث الشرط التنبيه, تنبيه لنا ورمى بدتل അല്ലെങ്കിൽ ഉണർത്തൽ, للشرط الذي في حديث عتبان, عتبانന്റെ ഹദീസിലുള്ള നിബന്ധനയെക്കുറിച്ചുള്ള ഉണർത്തൽ, ഓർമ്മപ്പെടുത്തൽ. എന്താ عتبانന്റെ ഹദീസിലുള്ള ഷർത്ത്? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അത് ഷർത്താണ്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവന് സ്വർഗം കിട്ടുള്ളൂ. ശരി, ബാക്കി നമുക്ക് ഇൻഷാ അടുത്ത ദർസിൽ എടുക്കാവുന്നതാണ്. അല്ലാഹു മുവഫ്ഖ് വസല്ലല്ലാഹു അലൈഹി വസല്ലം.